അവിടെ തന്റെ മക്കളുടെ മരണവാർത്ത അറിഞ്ഞാണ് ദൈവം വിളിച്ചത്, ആദാമേ ആദാമേ നീ എവിടെ? മനുഷ്യൻ ദൈവത്തെ സംബന്ധിച്ച് മരിച്ചു, ദൈവവുമായുള്ള ബന്ധത്തിൽ മരിച്ചു. മനുഷ്യാത്മാവ് മരിച്ചപ്പോൾ ദൈവാത്മാവുമായുള്ള ബന്ധം നഷ്ടമായി, ദൈവത്തിന്റെ ദീനസ്വരം മുഴങ്ങുകയാണ്, ആദാമേ ആദാമേ നീ എവിടെ? സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയും ദൈവം മനുഷ്യപുത്രന്മാരെ വിളിക്കുന്നു, എങ്കിലേക്ക് മടങ്ങി വരുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിച്ചുകൊള്ളുവീൻ എന്ന് ദൈവം വിളിക്കുകയാണ്. ഏതെന്റെ പ്രതീസായി മരിച്ചുപോയതന്റെ മക്കൾ തങ്ങളിലേക്ക് മടങ്ങി വന്ന് ജീവൻ പ്രാപിച്ചുകൊള്ളുവാൻ ദൈവം വിളിക്കുകയാണ്. അതേ കാര്യമാണ് ആ പിതാവിനെ സംബന്ധിച്ച്. ബുഡിനായ പുത്രൻ, അവന് ഭൗതികമായ ജീവനുള്ളവനാണെങ്കിലും പിതാവിനെ സംബന്ധിച്ച് ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ, പിതാവുമായി യാതൊരു ബന്ധവുമില്ല. അവൻ ദൂരദേശത്ത് പോയി കഴിഞ്ഞ് അനേക വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം യാതൊരു ബന്ധവുമില്ല. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ മടങ്ങി വന്നപ്പോൾ ഇവൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തില് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ സഹോദരന്മാരും ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിലേത് കാറ്റഗറിയിലാണ് ഞാനുള്ളത്? ദൈവത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ മരിച്ചവനാണോ, ദൈവത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ ജീവിച്ചവനാണോ? നല്ല വ്യക്തികളായതുകൊണ്ട് നമുക്ക് ജീവൻ കിട്ടണമെന്നില്ല, എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുന്നത് കൊണ്ട് നമുക്ക് ജീവനുള്ളവരാകണമെന്നില്ല, എന്നാൽ യേശുവിനെ കണ്ടവന് ജീവൻ കിട്ടി. അതുകൊണ്ടാ പറഞ്ഞത്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും ശബ്ദം കേട്ടവർ ജീവൻ പ്രാപിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ക്യാമ്പിന്റെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം, മനുഷ്യപുത്രന്റെ ശബ്ദം ക്യാമ്പിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങി വന്നുവെങ്കിൽ, ഓ ഹല്ലേലൂയ, അവിടെ ഒരു ജീവൻ പ്രാപിക്കുവാനിടയായിത്തീരും, അവിടെ ഒരു ജീവൻ പ്രാപിക്കുവാനിടയായിത്തീരും. സൗരങ്ങളെ, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങളുടെ ഒരു ബലഹീനത പറയാം, ഞങ്ങൾ വെറുതെ പ്രസംഗിക്കുന്ന പ്രസംഗകരാണ്. പ്രസംഗത്തിന്റെ ഘോഷത്വത്തിൽ വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ ദൈവം കരുണയായി. ഇന്ന് പ്രഭാതത്തിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ കേൾക്കുന്ന വചനത്തിൽ, ഓ ഹല്ലേലൂയ, ഒരു വചനം അത് ഹൃദയത്തിന്റെ അസ്ഥികളെയും മജ്ജകളെയും പ്രാണനെയും വേർവിടുവിക്കും വരെ കടന്നു എന്ന് നിങ്ങളുടെ അന്തരാത്മാവിൽ മരിച്ചു കിടക്കുന്ന ആത്മാവിനെ സ്പർശിക്കുമ്പോൾ നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് യേശുവിന്റെ ശബ്ദം നിങ്ങൾ കേട്ടാൽ, യു ക്യാൻ നെവർ ബി ദ സെയിം ഓൾഡ് പേഴ്സൺ. യേശുവിനെ ഇന്ന് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും പഴയ മനുഷ്യനായി ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക സാധ്യമല്ല. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 45-ാം വചനം വായിക്കാം. യോഹന്നാൻ 12:45 44 മുതൽ വായിക്കുന്നു. യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. തുടർന്ന് 47-ാം വചനം പറയുന്നു, ലോകത്തെ വിധിക്കുവാനല്ല, ലോകത്തെ രക്ഷിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോകത്തെ വിധിക്കുവാനല്ല, ലോകത്തെ രക്ഷിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം വായിക്കുമ്പോൾ, അതിന്റെ 1-ാം വചനം വായിക്കുമ്പോൾ, നാം അവിടെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കർത്താവ് രക്ഷിക്കുന്ന ഒരു ഭാഗമാണ് നാം അവിടെ കാണുന്നത്. പരീശന്മാരും ന്യായശാസ്ത്രിമാരും വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഈ നിൽക്കുന്ന സ്ത്രീയുണ്ടല്ലോ, ഇവൾ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഷീ വാസ് കോട്ട് ഇൻ ദ വെരി ആക്ട് ഓഫ് കമ്മിറ്റിംഗ് അഡൽട്രി. അവൾ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് ന്യായപ്രമാണം പറയുന്നു. എന്താണ് നിന്റെ ഒപ്പീനിയൻ, എന്താണ് നിന്റെ അഭിപ്രായം? യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യത്തെ കല്ല് എറിയട്ടെ. വചനം പറയുന്നു, പ്രായമായവർ മുതൽ ചെറുപ്പക്കാർ വരെ എല്ലാവരും പിന്തിരിഞ്ഞു പോകുവാനിടയായി തീർന്നു. യേശു നോക്കിയപ്പോൾ ആ സ്ത്രീയും താനും മാത്രം അവശേഷിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, നിന്നെ ആരും കുറ്റം വിധിച്ചില്ലേ? പറഞ്ഞു, ഇല്ല ഗുരു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. എന്താണെന്നറിയാം കർത്താവളെ വിട്ടയച്ചത്? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൽ വന്നത് ലോകത്തെ വിധിക്കാനല്ല, ലോകത്തെ രക്ഷിപ്പാനാണ്. അവിടെ ആരെങ്കിലും ആ ശബരി ആ ആരെങ്കിലും ആ വ്യഭിചാരിണിയായ സ്ത്രീയെ കല്ലെറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരൊറ്റ വ്യക്തിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നുള്ളൂ, അത് യേശു കർത്താവായിരുന്നു. ഹല്ലേലൂയാ. ന്യായപ്രമാണം അനുസരിച്ച് അവിടെ കല്ലെറിയുവാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ട്, അത് യേശുവാണ്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ വിധിക്കാനല്ല, ലോകത്തെ രക്ഷിപ്പാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. എന്ന് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരായിത്തീരും. യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ പിതാവിലും വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു പാപികളെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായി ദൈവവചനമായി ആരെല്ലാം സ്വീകരിക്കുന്നുവോ അവരെല്ലാം മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും ജീവൻ പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ആ ജീവൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരട്ടെ സഹോദരങ്ങളെ. അങ്ങനെ വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം വായിക്കുമ്പോൾ യേശു പറയുകയാണ്, 6 വചനം, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല എന്ന് പറയുന്നു. യേശുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക സത്യമല്ല. എന്താ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. മനുഷ്യശേഷം 10 അധ്യായം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. എന്താ യേശുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയാത്തത്? ഏദന്റെ പറുദീസായിൽ പാപം ചെയ്ത മനുഷ്യനെ അവിശുദ്ധനായ ദൈവവും അശുദ്ധനായ മനുഷ്യനുമായി പാപം അവരെ വേർതിരിച്ചു. അങ്ങനെയെങ്കിൽ പിതാവിന്റെ അടുക്കൽ പാപമുള്ള ഒരു വ്യക്തിക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ പിതാവിന്റെ അടുക്കൽ കടന്നു ചെല്ലണമെങ്കിൽ കൃപാസനത്തിനകത്തൂടല്ലാതെ, കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ കൃപാസനത്തിന് മുമ്പിൽ ഒരു തിരശീലയുണ്ട്. ആ തിരശീല മറികടക്കാതെ ഒരാൾക്ക് കൃപാസനത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നൽവചനം പറയാണ്, തന്റെ ദേഹമാകുന്ന തിരശീല കീറിക്കൊണ്ട് യേശു നമുക്ക് വേണ്ടി ജീവനുള്ള പുതുവഴിയായി തീർന്നു. അവിടുന്ന് കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ സകലവും സമാപ്തിയായി എന്ന് പറഞ്ഞപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ കീറിപ്പോയി. തന്റെ ദേഹമാകുന്ന തിരശീല അവിടുന്ന് കീറി. നമ്മൾ പാട്ട് പാടുന്നത് പോലെ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവമോക്ഷ മാർഗം തുറന്നു. തന്റെ ദേഹമെന്ന തിരശീല ചിന്തി തവമോക്ഷ മാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്കാം നീ പാരനേ താൻ നന്മകൾക്ക്. ദൈവത്തായി സ്തുതിക്കാം സ്തുതിക്കാം എന്നാന്തരംഗമെത്തിയാലോദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം എന്നാന്തരംഗമെത്തിയാലോദിനവും നന്ദിയോടെ പാടി പുകഴ്ത്താം നന്ദിയോ അങ്ങനെയെങ്കിൽ യേശുവാകുന്ന തിരശ്ശീലയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലേക്ക് യേശുവിന്റെ രക്തം വീഴുവാനിടയായിത്തീരും. തന്റെ ദേഹമാകുന്ന തിരശ്ശീല കീറി ആ തിരശ്ശീലയിലൂടെ കടക്കുന്നവരെ യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി വിശുദ്ധീകരിക്കുന്നു. ഈ രക്തത്തിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ ഒരാൾക്ക് കടന്നു ചെല്ലുക സാധ്യമല്ല. യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകിയിട്ടല്ലാതെ പിതാവിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുക സാധ്യമല്ല. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ അയച്ചവരിൽ വിശ്വസിക്കുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഇന്ന് പ്രഭാതത്തിൽ പുത്രനെ ചുംബിക്കുന്നവരായിരിക്കാം. വഴി വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ആത്മീയ മണവാളനാകുന്ന യേശുവിനെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ആലിംഗനം ചെയ്യാം. അവരുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്, യേശുവുമായിട്ടാണ് എനിക്ക് നിനക്ക് കാര്യമുള്ളത്. മനുഷ്യരുടെ മുമ്പാകെ ബോധിപ്പിക്കുക, മനുഷ്യരുടെ മുമ്പാകെ ജീവിക്കുക, എനിക്ക് നിനക്ക് കാര്യമില്ല. എനിക്ക് നിനക്കും കാര്യമുള്ളത് സകലതും മലന്നും നഗ്നവുമായിരിക്കുന്ന അവന്റെ മുമ്പാകെയാണ് കർത്താവിനെ അടുക്കൽ നാം കടന്നിയെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞെങ്കിൽ കർത്താവ് പറയും, ഞാൻ നിന്നെ വിധിക്കാനല്ല കേട്ടോ, ഞാൻ നിന്നെ വിധിക്കാനല്ല. മനുഷ്യരു പക്ഷെ നിന്നെ വിധിച്ചേക്കാം, മനുഷ്യർ നിന്നെ കുറ്റം വിധിച്ചേക്കാം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ കുറ്റം വിധിക്കാനല്ല, നോട്ട് ടു കണ്ടെം ദ വേൾഡ് ബട്ട് ടു സേവ് ദ വേൾഡ് ദ സൺ ഓഫ് മാൻ ഹാസ് കം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കും. നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി നമ്മെ കുറ്റം വിധിക്കും. നീ പാപം ചെയ്തില്ലേ, നിനക്ക് ദൈവത്തിന്റെ സന്നിധി ചെല്ലുവാൻ യോഗ്യതയുണ്ടോ? മനസ്സാക്ഷി നിന്നെ കുറ്റം വിധിക്കും. ദൈവത്തിന്റെ നിയമങ്ങൾ, ന്യായപ്രമാണം നിന്നെ കുറ്റം വിധിക്കും. ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അപ്പനെയമ്മയെ ബഹുമാനിക്കണം, അന്യന്റെ ഭാര്യയെ അന്യന്റെ മുതലിനെ മോഹിക്കരുത്, കള്ളം പറയരുത് എന്നെല്ലാം പറഞ്ഞ കർത്താവ് ആ വചനം അതിന് വിരോധമായി ചെയ്യുമ്പോൾ നമ്മെ ന്യായം വിധിക്കും. ഹല്ലേലൂയ. നമ്മുടെ മനസാക്ഷി തന്നെ നമ്മെ കുറ്റം വിധിക്കും. മനുഷ്യർ നമ്മളെ കുറ്റം വിധിക്കും. എന്നാൽ ഈ ന്യായപ്രമാണത്തെ എഴുതിയ, എന്റെയും നിന്റെയും മനസാക്ഷിയെ ഉണ്ടാക്കിയ കർത്താവ് അനുഭവിക്കുന്നവരെ കുറ്റം വിധിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുവാനല്ല, ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ടാണ് എന്റെ ജീവൻ കാൽവറി കുരിശിൽ കൊടുത്തത്. ഇന്ന് സഹോദരങ്ങളെ, യേശു നമ്മുടെ മുമ്പിൽ പരസ്യമായ കാഴ്ചയാക്കി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മൂന്നാടുകളുടെ മധ്യത്തിൽ, സ്വർഗത്തിലും ഭൂമിക്കും മധ്യത്തിലായി യേശു ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മുടെ ദൈവത്തോട് പല ചോദ്യങ്ങളും ചോദിക്കും. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായിരിക്കുന്നു? ഈ പാപകരമായ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ദൈവം എന്തുകൊണ്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ല? ഇങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് കർത്താവിനോട് ചോദിക്കാനുണ്ട്. കർത്താവിനൊരു ഉത്തരമേ പറയാനുള്ളൂ, കാൽവറി ക്രൂശിലേക്ക് നീ നോക്കുക. അവനവിടെ തൂങ്ങിക്കിടക്കാൻ, അവൻ പാപമായി തീരുവാൻ അവൻ എന്തു ചെയ്തു? എന്നാൽ എന്റെയും നിന്റെയും പാപങ്ങൾ അവനെ ക്രൂശിച്ചു. എന്റെയും നിന്റെയും പാപങ്ങളാണ് അവനെ ക്രൂശിച്ചത്. ഇന്നും ക്രൂശീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 2014 വർഷത്തിന് മുമ്പ് അവിശ്വാസികൾ, പരീശന്മാരും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും യേശുവിനെ ക്രൂശിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിൽ യേശുവിനെ ക്രൂശിക്കുവാൻ, യേശുവിനെ മുറിവേൽപ്പിക്കുവാൻ വിശ്വാസികൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ചോദ്യം ചോദിക്കുമ്പോൾ കർത്താൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, Here is the answer for all your questions and confusions. Look unto Jesus. There is the answer for all your problems. സഖര്യാവിന്റെ പുസ്തകത്തില് 10-ാം അധ്യായത്തിൽ ഒരു വചനം പറയുന്നുണ്ട്, നിന്റെ ശരീരത്തിൽ കാണുന്ന ഈ മുറിവുകൾ എവിടെ നിന്ന് നിനക്ക് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്ന വീട്ടിൽ നിന്ന് എനിക്ക് അടികൊണ്ടതാകുന്നു. പ്രിയമുള്ളവർ, അത് യേശുവിനെ കുറിച്ചാണ് എന്ന് ഉറപ്പായിട്ട് അവിടെ പറയാൻ കഴിയുന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, എന്നും യേശുവിനെ സ്നേഹിക്കുന്ന വീട്ടിൽ നിന്ന് കർത്താവിന് അടി കിട്ടുന്നുണ്ട്. കാൽവറി ക്രൂശിന്റെ ദർശനം ഒരിക്കൽ കണ്ടു, പാപത്തെ വിട്ട് ഞാൻ ഓടി, ലോകമോഹങ്ങളെ ഞാൻ വിട്ടോടി, എന്നാൽ വീണ്ടും ഞാൻ പലതിലും പരാജയപ്പെട്ട്, വീണ്ടും ഞാൻ പാപം ചെയ്ത് എന്റെ കർത്താവിനെ വീണ്ടും ഉപദ്രവിക്കുകയാണ്. പിതാവിനെയും പിതാവയച്ച പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഇന്ന് യേശുവിനെ നീ അറിയുന്നുണ്ടോ? അടുത്ത വചനം 10-ാമത്തെ വചനം, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ സ്വയമായി സംസാരിച്ചതല്ല, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുക. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു പിതാവിലും പിതാവ് യേശുവിലുമാണെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 20-ാമത്തെ വചനം വായിച്ചേ. 20-ാമത്തെ വചനം, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്നാളിൽ നിങ്ങൾ അറിയും. സഹോദരങ്ങളെ, കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോ ആ കാൽവറി ക്രൂശിൽ എന്റെയും നിന്റെയും പാപങ്ങളെയും കൂടെ അവൻ ചുമന്നെന്ന് നീ വിശ്വസിച്ചാൽ അവൻ നിന്നിലും നീ അവനിലും വസിക്കും. കാൽവറി ക്രൂശ് അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും കാൽവറി ക്രൂശിൽ യേശുവിനിക്ക് പകരക്കാരനായിട്ട് മരിച്ചെന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും യേശു അവനിലും അവൻ യേശുവിലും വസിക്കാൻ കഴിയത്തില്ല. ചില ചോദിക്കാറുണ്ട്, ഞാൻ എന്തോ കാര്യം ചെയ്തേച്ച ഞാനിങ്ങനെ പാപിയായിപ്പോയത്, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയത്. ആദാമെന്ന് പറയുന്ന ഒരൊറ്റയൊരുത്തം കാരണമാണ് ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിപ്പോയത് അല്ലേ? നാം അറിയാതിരുന്നപ്പോൾ നാം പാപികളായിത്തീർന്നെങ്കിൽ, സഹോദരങ്ങളെ, നാം അറിയാതെ ഇരുന്നപ്പോൾ തന്നെ 2014 വർഷങ്ങൾക്ക് മുമ്പ് പാപികളായ നമ്മെ സ്നേഹിച്ച് നമ്മുടെ ജീവനായകനായ യേശു കർത്താവ് പാപമായിത്തീർന്നു. അതും നാം അറിഞ്ഞില്ല. അറിയാതെ നാം പാപികളായിത്തീർന്നത് പോലെ അറിയാതെ നീതിമാന്മാരായിത്തീരാനുള്ള ദൈവിക വ്യവസ്ഥയും സ്ഥാപിക്കപ്പെട്ടു. ഇതാ ദൈവത്തിന്റെ നീതി. പാപപ്രമാണം ആദാം മുഖാന്തരം നമുക്ക് വന്നെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്കുള്ള നീതിയുടെ പ്രമാണം കാൽവരി ക്രൂശിലെ മരണം മൂലം വന്നു. വിശ്വസിക്കുന്നവരെ സൗജന്യമായി നീതീകരിക്കും. യേശുവിന്റെ ക്രൂശുമരണത്തെ വിശ്വസിക്കുന്നവരെ സൗജന്യമായി നീതീകരിക്കുന്നു. അതുകൊണ്ട് ആ വചനം പറയുന്ന പുത്രനുള്ളവൻ പിതാവുണ്ട്, പുത്രനില്ലാത്തവൻ ജീവനിൽ കടക്കുകയില്ല. പുത്രനുള്ളവന് പിതാവുണ്ട്, പുത്രനിൽ ഇല്ലാത്തവൻ ജീവനിൽ കടക്കുകയില്ല. അങ്ങനെയെങ്കിൽ ജീവൻ പ്രാപിക്കേണ്ടതിന് വരുവിൻ, നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലാം. Come let us go to the cross of Calvary. ജീവൻ പ്രാപിക്കേണ്ടതിന് അവർ religious activities cannot give us life. We cannot receive life through our religious activities, rituals, fasting, praying. ഇതൊന്നും ജീവനെ തരത്തില്ല. ജീവനെ തരത്തൊരൊറ്റ മാർഗം കാൽവറി ക്രൂശിൽ വിശ്വസിക്കുന്നവരെ തന്റെ രക്തം മൂലം രക്ഷിപ്പാൻ യേശുവിനെ പരസ്യമായ കാഴ്ചയാക്കി വെച്ചിരിക്കുന്നു. ഈ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്തം മൂലം പ്രായച്ചിത്തമുണ്ട്. ഇനിയും മുതൽ നാം പാപത്തിനല്ല കടക്കാരായിരിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയതെന്ന് 1 Petrus 2:23-24 വചനങ്ങൾ പറയുന്നു. അതുകൊണ്ട് അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കാൽവറി ക്രൂശിലേക്ക് നോക്കുമ്പോൾ, മൂന്നാളുകളുടെ മേൽ തൂക്കപ്പെട്ട യേശുവിലേക്ക് നോക്കുമ്പോൾ, നിന്റെ ജീവിതത്തിലെ പാപം മൂലമുള്ള മുറിവുകൾ യേശുവിന്റെ ദേഹത്തുണ്ട്. ഞാൻ നീ ചെയ്ത പാപങ്ങളുടെ മുറിവുകൾ യേശുവിന്റെ മേലുണ്ട്. ആ മുറിവുകൾ കാണുന്നവർ അവന്റെ ആ മുറിവുകൾ മൂലം സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്നു വരെ ചെയ്തു വന്ന എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാരം, തുടർന്ന് ചെയ്യുവാനുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരം കാൽവറി കുരിശിൽ യേശുവിന്റെ ശരീരത്തിലെ മുറിവുകളിൽ മേലുണ്ട്. ഇനി ഇന്ന് ആ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ നാം കൂടുതൽ മുറിവുകളുടെ എണ്ണം കാണുമെന്നല്ലാതെ ആ യാഗം പൂർണ്ണമാണ്. ആ യാഗം അതിൽ തന്നെ പൂർണ്ണമാണ്. നാം വീണ്ടും പാപം ചെയ്യുമ്പോൾ യേശുവിന്റെ മുറിവുകളുടെ എണ്ണം നാം കൂടുതലായി കാണുമെന്നേ ഉള്ളൂ. സഹോദരങ്ങളെ, കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹം, ആ സ്നേഹത്തെ നിക്ഷേപിക്കുവാൻ ആർക്ക് കഴിയും? ആ സ്നേഹത്തോട് പ്രതികരിക്കാതിരിക്കുവാൻ ആർക്ക് കഴിയും? Oh hallelujah, the crucified one, the beautiful one, he became the Lord of my heart. Hallelujah, avan ende prana priyanai thirnu karanam avan enne aadyam snehichu. Njan avane therinjedutathalla, njan avane anveshikkathirunna pol thanne avan enne kandathi. Hallelujah, avan enne kandathi. Calvary krushine kaanuvan kazhinjengil, യേശുവിനെ വ്യക്തമായി കാണാൻ കഴിഞ്ഞെങ്കിൽ, അവനെ നാം അറിയുമായിരുന്നു, അവനെ നാം അറിഞ്ഞിരുന്നുവെങ്കിൽ പിതാവിനെ നാം കാണുമായിരുന്നു. ആ പിതാവിനെ നാം കണ്ടിരുന്നുവെങ്കിൽ യേശു പിതാവിലും പിതാവ് യേശുവിലും നാം യേശുവിലും യേശു നമ്മളിലുമെന്ന് നാം അറിയുമായിരുന്നു. ഇതൊരു മിസ്റ്ററിയാണ്, ഇതൊരു മർമ്മമാണ്. അതാണ് കൊളോസ്യസ് 1:27 പറയുന്നത്, തലമുറകൾക്കും പൂർവകാലങ്ങൾക്കും മറഞ്ഞുകിടന്നൊരു മർമ്മം. തലമുറകൾക്കും പൂർവകാലങ്ങൾക്കും മറഞ്ഞുകിടന്നൊരു രഹസ്യം ഈ കൃപയുടെ കാലഘട്ടത്തിൽ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം മനസ്സായി. എന്താണ് ആ മർമ്മം? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഓ ഹല്ലേലൂയ, വിജയകരമായ ക്രിസ്തീയ ജീവിതം അവിടെയുണ്ട്. എന്റെ ഉള്ളിലിരിക്കുന്ന യേശുവിനെ ഞാൻ കാണുന്നുവെങ്കിൽ എഫേസ്യ ലേഖനം 3:17 പറയുന്ന പോലെ ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ നാം കാണുന്നുവെങ്കിൽ അവർ ക്രിസ്ത്യൻ ലൈഫ് വിൽ നെവർ ബി ദ സെയിം. ദാറ്റ് ഈസ് ദ കീ ഫോർ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. അപ്പോൾ യേശുവിനെ കണ്ടവൻ ഒരു കാര്യം അറിയും, പിതാവിനിലും ഞാൻ പിതാവിലുമായിരിക്കുന്നു. യേശുവിനെ കണ്ടവൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ യേശുവിലും യേശുവിനിലും യേശു പിതാവിലും. പിതാവ് പുത്രന് പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്ന പോലെ നമ്മയും അവനോടുകൂടെ ഒന്നായി തീരുവാൻ വിളിച്ചിരിക്കുന്നു. ആരെല്ലാം യേശുവിനെ സ്വീകരിക്കുന്നുവോ അവരെല്ലാം ക്രിസ്തുവിനായിത്തീരുന്നു, അവരെല്ലാം ജീവൻ പ്രാപിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അവന്റെ കാൽച്ചുവടുകളെ, നമ്മൾ ഇന്നലെ വായിച്ച വചനം അതാണ്, 1 പത്രോസ് 2:21, അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. യേശു പറഞ്ഞ വചനം നേരത്തെ വായിച്ചു, യോഹന്നാൻ 14:10, ഈ പ്രവൃത്തികൾ ഞാൻ സ്വയമായി ചെയ്തതല്ല, എന്റെ പിതാവ് എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്തു. അപ്പൊ എങ്ങനെയാണ് യേശു പിതാവിലും പിതാവ് യേശുവിലുമായെന്നുള്ള വചനം അവിടെയുണ്ട്. എങ്ങനെയാണ് യേശു പിതാവിലും പിതാവ് യേശുവിലുമായത്? യേശു പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തികൾ സ്വയമായി ചെയ്തതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്തു. പിതാവിനിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ യേശുവിലും യേശു എന്നിലുമാകുന്നത് എങ്ങനെയാ? എന്റെ ഈ ക്രിസ്തീയ ജീവിതം ഞാൻ സ്വയമായി ജീവിക്കുന്ന ജീവിതമല്ല, മറിച്ച് ക്രിസ്തു എന്റെ ഉള്ളിൽ വന്ന് തന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രിസ്തു എന്റെ ഉള്ളിൽ വന്ന് തന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. അതിനും പറയുന്നു, പിതാവ് അയച്ചതാണെന്നും അതുകൊണ്ട് പിതാവിനുള്ള സമ്പൂർണ്ണ വിധേയത്വത്തിലാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത്. സഹോദരങ്ങളെ, യേശു ഭൂമിയിൽ വന്ന സമയത്ത് യോഹന്നാൻ 5:30, യോഹന്നാൻ 6:35, യോഹന്നാൻ 7:7 എല്ലാം വായിക്കുമ്പോൾ അവിടെ എല്ലാം കാണുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച ഉപദേശം ഞാൻ സ്വയമായി സംസാരിച്ചതല്ല, മറിച്ച് പിതാവിൽ നിന്ന് കേട്ടത് ഞാൻ പ്രസ്താവിക്കുന്നു. സ്വയമായി പ്രസ്താവിക്കുന്നതിനൊക്കെയും സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ ഞാൻ പിതാവിനോട് കേട്ടത് മാത്രം പറയുന്നത് കൊണ്ട് ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശു എങ്ങനെയാ ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തി? യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തിയത് താൻ സ്വയമായി ഒന്നും ചെയ്യാതെ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളെ മാത്രം, പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങളെ മാത്രമാണ് ഞാൻ പറയുന്നത്. സ്വന്തമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ മാത്രം. യോഹന്നാൻ സുവിശേഷം 6:1 അതെ 38-ാം വചനം. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്റെ അയച്ചവന്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ സ്വർഗത്ത് വന്നിരിക്കുന്നു. വീണ്ടും യോഹന്നാൻ സുവിശേഷം 7:18. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനിലില്ല. 16 വായിക്കുമ്പോൾ യേശു പറഞ്ഞു, എന്റെ ഉപദേശം എന്റേതല്ല, എന്റെ അയച്ചവന്റെ അത്രേ. എന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നതിന് ഉപദേശം ദൈവത്തിനുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നു എന്നറിയും. അപ്പൊ അതിന്റെ അർത്ഥം ഇതാണ്, യേശു സ്വയമായി സംസാരിക്കാതെ പിതാവ് യേശുവിന് കൊടുത്ത കാര്യം മാത്രം സംസാരിച്ചത് കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തി. സഹോദരങ്ങളെ, വി ആർ കോൾ ടു ബി ദ പ്രൈസസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. എഫേസ്യ ലേഖനം പറയുകയാണ്, എഫേസ്യ ലേഖനം 3:12 പറയുന്നു, യേശുവിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയായി തീരുവാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. വാട്ട് ഈസ് അവർ കോളിംഗ്? ഗോഡ് ഹാസ് കോൾഡ് അസ് ടു ബി ദ പ്രൈസസ് ഓഫ് ഹിസ് ഗ്ലോറി. 11-ാമത്തെ വചനം, അതെ, ക്രിസ്തുവിൽ ആശ വെച്ചവരായി ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകച്ചയ്ക്കായി തീരേണ്ടത് തന്നെ. ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്ന ഞങ്ങൾ കർത്താവിന്റെ മഹത്വത്തിന്റെ പുകച്ചയ്ക്കായി തീരേണ്ടത് തന്നെ. സഹോദര സഹോദരി, കർത്താവിൽ വിശ്വസിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ എയിം ഓഫ് അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യമല്ല, വാട്ട് ഈസ് അവർ ഡെസ്റ്റിനി? ദൈവവചനം പറഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനി ഇതാ. There is only one purpose for a child of God, to be the praises of God's glory. അവന്റെ മഹത്വത്തിന്റെ പുകച്ചയ്ക്കായി തീരുവാൻ. How can we do that? By following the footsteps of Jesus. 1 Peter 3:21. അവന്റെ കാഴ്ചവിടകളെ പിന്തുടരുവാൻ അവൻ നല്ല മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. എന്താ മാതൃക? ഞാൻ സ്വയമായി പ്രവർത്തിക്കാതെ, ഞാൻ സ്വയമായി സംസാരിക്കാതെ, ഞാൻ സ്വന്തം മഹത്വം അന്വേഷിക്കാതെ, പിതാവ് എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുവാൻ അനുവദിച്ചു, പിതാവിന്റെ മഹത്വം അന്വേഷിക്കുവാൻ പിതാവിൽ നിന്ന് കേട്ടത് മാത്രവും പറഞ്ഞു യേശു ജീവിച്ചുവെങ്കിൽ, ഇതാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് മുമ്പിലും വെച്ചിരിക്കുന്ന വ്യവസ്ഥ. സ്വയമായി പ്രവർത്തിക്കാതെ യേശു എന്നിലൂടെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ സ്വയമായി സംസാരിക്കാതെ യേശു എന്നിലൂടെ സംസാരിക്കുവാൻ അനുവദിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ സ്വന്തം മഹത്വം അന്വേഷിക്കാതെ എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിന്റെ മഹത്വം അന്വേഷിപ്പാൻ എന്നെ വിളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇഫ് യു ഫോളോ ദിസ് പ്രിൻസിപ്പിൾ, ബൈ ഫോളോയിങ് ദ ലൈഫ് ഓഫ് ജീസസ്, ബൈ യീൽഡിങ് ടു ദ ഹോളി സ്പിരിറ്റ്, ബൈ അലവിങ് ജീസസ് ടു വർക്ക് ത്രൂ യു, യു വിൽ ബിക്കം ദ പ്രൈസസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി. ഞാൻ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഞാൻ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ജഡത്തിന്റെ രാഗമോഹങ്ങളിൽ ഞാൻ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് വീണുപോകും. എന്നാൽ ഞാനില്ലാതിരിക്കുമ്പോൾ യേശു തന്റെ മഹത്വത്തോടെ പ്രവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പാപത്തെ ഞാൻ ജയിക്കുന്നതല്ല, എന്റെ പാപങ്ങളെ, എന്റെ പ്രലോഭനങ്ങള് യേശുവിന്റെ പ്രലോഭനങ്ങളായി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. ദിസ് ടെംപ്റ്റേഷൻ ഇസ് നോട്ട് മൈൻ, ദിസ് ടെംപ്റ്റേഷൻ ഇസ് ബിലോങ്സ് ടു ജീസസ്. ഐ എം നോട്ട് ഗോയിങ് ടു ഓവർകം ഇറ്റ്, ഐ അലവ് ജീസസ് ടു ഓവർകം ഇറ്റ്. ഐ യീൽഡ് ടു ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സോ ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മേ ഓവർകം ഇറ്റ്. സഹോദരങ്ങളെ, കീഴടങ്ങാൻ മനസ്സുണ്ടോ? നമുക്ക് പലപ്പോഴും സംഭവിക്കാത്ത ഒരു കാര്യം ഇതാണ്, കീഴടങ്ങാൻ വൈമനസ്യമുള്ളവരാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ 12:24, ഗോതമ്പ് മണി നിലത്ത് വീട് ഉടയുന്നില്ലെങ്കിൽ വെറുതെ ഇരിക്കും, ഉടഞ്ഞെങ്കിൽ ഫലം കായ്ക്കും. Unless the grain of wheat fall down and die, it remain as it is. If it dies, it give forth fruit. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി തന്നെ പിടിച്ചു വെക്കുന്നിടത്തോളം കാലം അതങ്ങനെ തന്നെ ഇരിക്കും. നമുക്കും പ്രയോജനം ഉണ്ടാകത്തില്ല, ദൈവരാജ്യത്തിനും പ്രയോജനം ഉണ്ടാകത്തില്ല. എന്നാൽ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം ഉടയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഈ ഗോതമ്പ് മണി നിലത്ത് പിണ് ഉടയാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ആ ഗോതമ്പ് മണി അനേക ഗോതമ്പ് മണികളെ പുറപ്പെടുവിക്കും. ആരെല്ലാം തന്റെ ജീവനെ പിടിച്ചു വെക്കുന്നവർ അതിനെ കളയുമെന്ന് പറഞ്ഞാൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ഉടയുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ജീവൻ ഉണ്ടാകത്തില്ല. ആരെല്ലാം പിടിച്ചു വെക്കുന്നവർ കളയും, ആരെല്ലാം ഈ ജീവനെ ഗോതമ്പ് മണി പോലെ എറിഞ്ഞു കളഞ്ഞാൽ അവരതിനെ നേടും, അനേക ഗോതമ്പ് മണികളെ അവർ നേടും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസ്. നോ മോർ ഐ, ക്രൈസ്റ്റ് ഈസ് ലിവിംഗ് ഇൻ മീ. Galatians 2:20, I have been crucified with Jesus Christ, no more I, but Christ is living in me. Matthayude suvisesham adine 13th adhyayam 44th vachanam vaikkumbol avade ingane kaanunu, സ്വർഗരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിയോട് സദൃശ്യമാണ്. ഒരു മനുഷ്യൻ ആ നിധി കണ്ടെത്തിയാറേ തന്റെ സന്തോഷത്തിൽ തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ സ്വന്തമായിട്ട് വാങ്ങി. സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, ഈ നിധി ആരാന്നറിയാമോ? That is Jesus. He is precious than diamonds and gold. He is precious than diamonds and jewels. Hallelujah. Enne nedan irangi vanna aa nidhi oru vyapariye pole oru nidhi anveshikkunna vyapariye pole enne anveshichu vanna യേശു ക്രിസ്തു. 45 വചനം പറയുന്നു, ഒരു വ്യാപാരി ഒരു നിധി കണ്ടെത്തുന്ന പോലെ എന്നെ അന്വേഷിച്ചു വന്ന കർത്താവ്. ആ മുത്ത് കണ്ടെത്തിയാറെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ മുത്ത് സ്വന്തമാക്കി. ആ മുത്ത് ഞാനും നീയുമാണ്. ഈ വ്യാപാരി ഇറങ്ങി വന്നത് സ്വർഗത്തിലെ സകല സമഹത്വവും വിറ്റ് കളഞ്ഞ് ദൈവം എന്നുള്ള പദവിയൊക്കെ ഊരിവെച്ച് ഒരു മനുഷ്യനായിട്ട് ഈ നിധി തേടി ഇറങ്ങി. ആ മുത്ത് ഞാനും നീയുമായിരുന്നു സഹോദരങ്ങളെ. ഈ മുത്ത് സ്വന്തമാക്കാൻ യേശു തനിക്കുള്ളതെല്ലാം വിറ്റു. ഹൗ ഡു വി റെസ്പോണ്ട് ടു ഹിസ് ലവ്? ഈ സ്നേഹത്തോട് നാം എങ്ങനെ പ്രതികരിക്കും? ഈ സ്നേഹത്തോട് എങ്ങനെ പ്രതികരിക്കും? നാമും തിരിച്ച് യേശുവിനെ കാണുമ്പോൾ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ നിധിക്ക് തുല്യമായി കണ്ടു കഴിയുമ്പോൾ അസന്തോഷത്തിൽ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കി. സഹോദരങ്ങളെ, ഈ നിധി കണ്ടോ? ഈ നിധി കണ്ടോ? ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ അഴമാർന്നാ നിൻ മഹാത്യാഗത്തെ പകരമേന്തു നൽകും ഞാനിനി ഹൃദയം ക്രൂശിലെ സ്നേഹം കണ്ടവൻ വയലിൽ ഒളിച്ചിരിക്കുന്ന നിധിയെ കാണും. വയലിൽ ഒളിച്ചിരിക്കുന്ന നിധിയെ കാണുന്നവൻ ആ നിധി സ്വന്തമാക്കുവാൻ അവൻ വയലാ മേടിച്ചു. വയൽ എന്താണെന്നറിയാമോ? നിധി സ്വന്തമാക്കാൻ വയല് മേടിച്ചതിന്റെ കാര്യം നിധി എടുത്തുകൊണ്ട് പോയാൽ പോരായിരുന്നു. കൊളോസ്സിലേ 2:2 പറയുന്നു, അവനിൽ ഇൻ ഹിം ദ ട്രഷേഴ്സ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിഗൂഢ നിക്ഷേപങ്ങളുണ്ട്. ആ നിധിയെ ചുറ്റിപ്പറ്റിയ വയലിൽ മുഴുവൻ എന്താ? നിക്ഷേപങ്ങളാ. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ സഹോദരങ്ങളെ. വൈ വി ആർ സോ ഫോണ്ട് ഓഫ് ദിസ് വേൾഡ്? വി സ്ട്രഗ്ലിംഗ് ഇൻ ദിസ് വേൾഡ് ജസ്റ്റ് ബിക്കോസ് വി ആർ നോട്ട് ഏബിൾ ടു സീ beauty of Jesus. Just because we are not able to see the preciousness of the treasure that was hidden in the field. ഈ നിധി കാണുന്ന ഒരുത്തന് തന്റെ സന്തോഷത്തിൽ തനിക്ക് ലാഭമായി വെച്ചതിനെ വിൽക്കാതെ ഈ നിധി വാങ്ങാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ലോകത്തില് കൺമോഹത്തിലും ജഡമോഹത്തിലും ജീവനത്തിന്റെ പ്രതാപത്തിലും നമുക്ക് ഇഷ്ടമുള്ള ചിലതൊക്കെ ഉണ്ടായിരുന്നു. ഈ നിധി സ്വന്തമാക്കാൻ നമ്മൾ അതിനെല്ലാം വിറ്റു. പ്രതിഫലം നോക്കിയത് കൊണ്ട് അവൻ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാൾ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയെ കാണാൻ ഇന്ന് കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നാൽ, യേശുവിനെ നാം കണ്ടാൽ നമ്മുടെ ദാഹം അവിടെ തീരും, നമ്മുടെ വിശപ്പ് അവിടെ തീരും. പിന്നീടുള്ള ദാഹവും വിശപ്പും മുഴുവനും പ്രിയനായവന് വേണ്ടിയുള്ള ഈ നിധിയെ കൂടുതലായി അനുഭവിപ്പാൻ, ഈ നിധിയെ കൂടുതലായി ആസ്വദിപ്പാൻ പ്രിയനായതിന് വേണ്ടിയുള്ള ഒരു ദാഹം മാത്രമേ ഉള്ളൂ. യേശുവിനെ കണ്ടവർ കൂടുതലായി അവനെ കാണുവാൻ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് മോശ പുറപ്പാട് 33:18 ഇപ്രകാരം പ്രാർത്ഥിച്ചത്, ലോർഡ് ഷോ മീ ദ ഗ്ലോറി. തന്റെ മഹത്വ ദൈവത്തിന്റെ മഹത്വം അടുത്ത് കണ്ടവനായ മോശ വീണ്ടും പ്രാർത്ഥിക്കുക, ലോർഡ് ഷോ മീ ദ ഗ്ലോറി സോ ദാറ്റ് ഐ ക്യാൻ ബി ദ പ്രൈസസ് ഓഫ് ദാറ്റ് ഗ്ലോറി. കർത്താവിന്റെ മഹത്വമിനെ കാണിച്ചാൽ ശേഷിച്ചിരിക്കുന്ന കാലം ആ മഹത്വത്തിന്റെ പുകഴ്ചയായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയും. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദിസ് മോർണിംഗ് ഇഫ് യു കുഡ് സീ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, യു ക്യാൻ നെവർ ബി ദ സെയിം ഓൾഡ് പേഴ്സൺ. നീ യേശുവിനെ കണ്ടാൽ, അവന്റെ മനോഹര രൂപം കണ്ടാൽ, അവന്റെ മഹത്വം കണ്ടാൽ, യു ക്യാൻ നെവർ ബി ദ സെയിം ഓൾഡ് പേഴ്സൺ. പഴയ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിൽക്കും, ചിലർക്ക് വേണ്ട എന്ന് വെക്കും, ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ വേണ്ട എന്ന് വെക്കും. മോശയെ കുറിച്ച് പറയുകയാണ്, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന ഔദ്യോഗിക പദവികളേക്കാൾ, മിശ്രി അതുമൂലമുണ്ടാകുന്ന മിശ്രീമി നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനമെന്ന് അവർ തെരഞ്ഞെടുത്തു. സഹോദരങ്ങളെ, യേശുവിന്റെ നിന്ദ വലിയ ധനമായി കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ഞങ്ങൾ ഇങ്ങനെ പറയാം, ഞങ്ങൾ അല്പമായി മാത്രമേ യേശുവിനെ കണ്ടിട്ടുള്ളൂ. ഇന്ന് പ്രഭാതത്തിലും നിങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഐ ഹാവ് സീൻ ഓൺലി ദ ഗ്ലിംസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ബട്ട് ഷീ ദാറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്, ദാറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്. യേശുവിന്റെ തേജസ് കണ്ടപ്പോൾ അല്പമായിട്ടേ ഞാൻ അവനെ കണ്ടുള്ളൂ, പക്ഷേ ദാറ്റ് ചേഞ്ച്ഡ് മൈ ലൈഫ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ 1997 I have seen the glimpse of God's glory, that was on the cross of Calvary. കൽവരി ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആ സ്നേഹത്തിന്റെ ഒരു അല്പം കിട്ടിയപ്പോൾ ആ സ്നേഹവിനെ കീഴടക്കി കളഞ്ഞു, സ്നേഹത്തിന്റെ വേട്ടനായവനെ കടന്നു പിടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ആ സ്നേഹത്തിന് മുമ്പാകെ കീഴടങ്ങി. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ വേട്ടക്കാരൻ ഇന്നും എന്നെ വിട്ടിട്ടില്ല. എന്നെ സഹോദരങ്ങളെ, ഈ സ്നേഹത്തിന്റെ വേട്ടനായ നമ്മെ പിടിച്ച പിന്നെ വിടത്തില്ല. ഉടുമ്പ് പിടിച്ചതുപോലെ അവൻ നമ്മെ പിടിക്കും. ഹി കനോട്ട് ഗിവ് അസ് അപ് ഫോർ ദ വേൾഡ്. ഈ ലോകത്തിന് വേണ്ടി നമ്മെ വിട്ടുകളയാൻ ഈ കർത്താവിന് പറ്റത്തില്ല. ബിക്കോസ് യു ആർ വെരി പ്രീഷ്യസ്, ഗോഡ് ഇസ് വെരി പൊസസീവ് അബൌട്ട് യു. അവനേക്കാൾ കൂടുതൽ ഒന്നിനെ പോലും നീ സ്നേഹിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. Hallelujah. അതുകൊണ്ട് സഹോദരങ്ങളെ, it is worthwhile to give up our life for Jesus. ഈ യേശുവിന് വേണ്ടി ഈ ഗോതമ്പുമണി പോലെ ഉടഞ്ഞു വീഴുന്നത്, ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രയോജനമുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ എന്റെയും നിന്റെയും ജീവിതം യേശുവിന് വേണ്ടി ഉടഞ്ഞു വീഴുക എന്നുള്ളതാണ്. ഇത് ബുദ്ധിമാന്മാർക്ക് മനസ്സിലാകത്തില്ല, ഇത് കാൽക്കുലേഷൻ ഉള്ളവർക്ക് മനസ്സിലാകത്തില്ല, ഇത് ലോജിക്സ് ഉള്ളവർക്ക് മനസ്സിലാകത്തില്ല, ഇത് ശിശുക്കളെ പോലെ അവന്റെ മഹത്വം കണ്ടവർക്ക് മാത്രം കിട്ടുന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് പ്രഭാതി കർത്താവിനോട് പറ, കർത്താവേ, എന്റെ ബുദ്ധി കൊണ്ട് എനിക്കിത് മനസ്സിലാകുന്നില്ല, എന്റെ അറിവിന് ഇത് അന്വേഷിക്കാൻ കഴിയുന്നില്ല, എന്റെ ലോജിക്കൽ റീസണിങ്ങിന് ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ലോർഡ് ഷോ മീ ദൈ ഗ്ലോറി. ഐ ഷുഡ് ടെൽ യു ദ സൊല്യൂഷൻ ഫോർ ഓൾ അവർ പ്രോബ്ലംസ്. ചെറുപ്പക്കാരായിട്ട് ഉള്ളവര്, കർത്താവിനെ അറിയാത്തവര്, ദേ ആർ സ്റ്റാർട്ടിംഗ് ടു മച്ച് ഇൻ ദ വേൾഡ്. They are worrying about their future, they are worrying about their career, they are worrying about their family, they are worrying about the love affair, they are worrying about the love failures, lot of problems. What is the solution for all the problems? Look unto the Lord. Yeshuvine soochichu nokkuka. There is solution for all your problems. രക്ഷിക്കപ്പെട്ടിട്ട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നവര് ലോകത്തിൻ്റെതായുള്ള മോഹങ്ങളിൽ, ജഡത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങളിൽ, ലോകമോഹങ്ങളിൽ കൈകാലിട്ടടിക്കുക, പിയർ പ്രഷേഴ്സ് അവരെ ഒത്തിരി അഫക്ട് ചെയ്യുക, ജോലിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ അവരെ അഫക്ട് ചെയ്യുക, വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ യു? മൈ ഡിയർ ബ്രദേഴ്സ്, ടേൺ ബാക്ക് ടു ജീസസ്, ലുക്ക് അണ്ടർ ജീസസ്. യേശുവിനെ പോലെ സൗന്ദര്യമുള്ള വേറെ ആളില്ല. അതുകൊണ്ടാണ് ശൂലേങ്കാരത്തിയോട് മറ്റുള്ളവർ ചോദിക്കുകയാണ്, ശൂലേങ്കാരത്തി നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്താ യോഗ്യത? ലോകത്തിലെ മറ്റു പ്രിയന്മാരെക്കാൾ നിന്റെ പ്രിയൻ എന്താ ഇത്ര യോഗ്യത? അവൾ മറ്റേ കാര്യം പറയാനുള്ളൂ, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്, എന്റെ പ്രിയൻ അവൻ പതിനായിരങ്ങൾ പരമസുന്ദരനാണ്. എനിക്ക് ഒരു കാര്യം അറിയാം, കർത്താവിന്റെ സൗന്ദര്യം അത് വളരെ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമാണ്. But through the words, we cannot explain it. Through the poem, we cannot narrate it. Through the picture, it is very difficult to represent. Hallelujah. യേശുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കട്ടെ. ഒരു വിനയവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി എത്ര ജീവിക്കേണ്ടതെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നിന്റെ യൗവന കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ യൗവന കാലഘട്ടത്തിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഇൻവെസ്റ്റ് യുവർ ലൈഫ് ഫോർ ജീസസ്. ഇൻഷുറൻസ് കമ്പനിക്കാർ പറയാറുണ്ട്, ഡു ഏർലി ഇൻവെസ്റ്റ്മെന്റ് ഫോർ എ ലോങ് ടൈം will give you a great return. My dear brothers and sisters, invest your life when you are a young person. Invest your life totally for Jesus. If God is giving you a long life, then the return will be great. Surrender before Jesus. Let us stand up in the presence of God. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പ്രഭാതത്തിൽ കാൽവരി കുരിശിന്റെ സ്നേഹം ഒരിക്കൽ കൂടി നമ്മളെ നിർബന്ധിക്കട്ടെ. ലോകത്തിലെ താൽക്കാലിക സുഖഭോഗങ്ങളെക്കാൾ യേശുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കട്ടെ. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ, ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന ലോകത്തിന്റെ പ്രതാപങ്ങളെക്കാൾ യേശുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കട്ടെ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. യേശുവിന്റെ സ്നേഹം കാൽവറി കുരിശിൽ പ്രദർശിപ്പിക്കട്ട. യേശുവിന്റെ സ്നേഹം, നിൻ മഹാ സ്നേഹം യേശുവേ എന്നുള്ള പാട്ട് നാം പാടുമ്പോൾ താരകൾക്ക് മീതെയും യേശുവിന്റെ സ്നേഹം ഉന്നതമാണ്. ആഴികളുടെ ആഴത്തിലും അഗാധമാണ് യേശുവിന്റെ സ്നേഹം. ഓ ഈ സ്നേഹം ഞാൻ ആരാഞ്ഞപ്പോൾ അതിന്റെ അറിവിന് അതീതമായി എന്റെ മനസ്സിന്റെ അഗാധങ്ങളിലും ആഴത്തിലേക്കും ആ സ്നേഹം കടന്നുപോയി. ഇന്ന് യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം ഇന്ന് പ്രഭാതത്തിൽ സഹോദര സഹോദരി നിന്റെ ജീവിതം ഓ ദൈവം വെല്ലുവിളിക്കട്ട. യേശുവിനെ കാണുവാൻ, അവനിൽ വസിക്കുവാൻ, അവൻ എന്നിൽ വസിക്കുവാൻ ഈ ഭൂമിയിൽ യേശു എന്നിലൂടെ വസിച്ച് തന്റെ ജീവിതം എന്നിലൂടെ ജീവിക്കുവാൻ. ഹല്ലേലൂയ്യ.